സർദാർജിയുടെ ബുദ്ധി. സർദാർജിമാർ മണ്ടന്മാരാണെന്നാണ് പൊതുവെ ജനം പറയുന്നത്. എന്നാൽ അത്യാവശ്യ സമയത്ത് ബുദ്ധിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഇവരിൽ ചിലർക്ക് കഴിവുണ്ട്. പണ്ടൊരിക്കൽ വടക്കേ ഇന്ത്യക്കാരായ ചില സർദാർജിമാർ നമ്മുടെ കൊച്ചു കേരളം സന്ദർശിക്കാനെത്തി. ഇവരിൽ ചിലർ ധനികനായ ഒരു വ്യവസായിയെ കണ്ടു. ഈ കേരളത്തിലെ ഉത്സവങ്ങളുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കിയ അവർ ഉത്സവ സ്ഥലങ്ങൾ സന്ദർശിച്ചു. നെറ്റിപ്പട്ടം കെട്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഗജവീരന്മാരെ കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നി. ഈ ഗജവീരന്മാർ അതിഥികളെ മാലയിട്ട് സ്വീകരിക്കുന്നതുകൂടെ കണ്ടപ്പോൾ മിടുക്കന്മാരായ ഈ ആനകളെ തങ്ങളുടെ നാട്ടിലൊന്ന് കൊണ്ടുപോയാലോ എന്ന് ഈ സർദാർജിമാർക്ക് മോഹം തോന്നി. വൻ തുക കൊടുത്ത് 17 ആനകളെയും അതിനെ നോക്കാൻ പാപ്പാന്മാരെയും ഈ ധനികന്മാരായ സർദാർജിമാർ വാങ്ങി. മറ്റുള്ളവർക്കെല്ലാം വേണ്ടി വാങ്ങിയ ആ ആനകളെ ഒരു ധനികനായ സർദാർജി അതിനോടുള്ള വില കൊടുത്ത് തൻ്റെ പേരിലാക്കി. അപ്പോൾ ധനികനായ ആ സർദാർജിക്ക് കിട്ടിയത് 17 ആനയും 17 ആനയെ നോക്കാനുള്ള പാപ്പാന്മാരെ. ഒരു വർഷം ഇതിനെയെല്ലാം സംരക്ഷിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. പക്ഷെ പിന്നെ അദ്ദേഹം ചിന്തിച്ചപ്പോൾ ഒരു പ്രശ്നം. ആനകളെ താൻ തന്നെ നോക്കിയാൽ കുഴപ്പമില്ല, പക്ഷെ ഇതിനെ ശ്രദ്ധിക്കാതെ നടക്കുന്ന തനിക്ക് ആൺമക്കളുണ്ട്. ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. അതിന് ഈ ആനയെ അവർക്ക് ഭാഗിച്ച് നൽകാമെന്ന ആശയം തൻ്റെ സുഹൃത്തിനോട് അദ്ദേഹം പങ്കുവച്ചു. അപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. മറ്റുള്ളവരിൽ നിന്നുകൂടെ വാങ്ങിയത് കൊണ്ട് 17 ആനയായിപ്പോയി. ഈ 17 ആനയെ തൻ്റെ മക്കൾക്ക് എങ്ങനെയാ വീതിച്ചു കൊടുക്കുന്നത്? അപ്പോഴാണ് പ്രശ്നം. 17 എണ്ണത്തെ എങ്ങനെ വീതിക്കും? അവർ തങ്ങളുടെ ഗുരുവിനെ സമീപിച്ചു. മിടുക്കന്മാരായ ആനകളെ കണ്ടപ്പോൾ സന്തോഷത്തോടെ വാങ്ങിച്ചതാണ്. പക്ഷേ ഈ ആനകളെ തൻ്റെ മക്കൾക്ക് വീതിച്ചു കൊടുക്കാൻ താൻ എന്ത് ചെയ്യും? ഗുരു പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, വിഷമിക്കേണ്ട, എനിക്കൊരാനയുണ്ട്, അതിൻ്റെ പുറത്ത് ഞാൻ അവിടെ എത്തിക്കോളാം. അതിരാവിലെ ആനപ്പുറത്തെത്തിയ ഗുരു സന്തുഷ്ടനായി ഗുരുവിനെ എല്ലാവരും സ്വീകരിച്ചു. തൻ്റെ ഉപയോഗത്തിനായി കൊണ്ടുവന്ന ആനയെ ഏറ്റവും പുറകിൽ നിർത്തി. ആ വീട്ടിലെ മൂത്ത മകനോട്, അപ്പോൾ ഇപ്പം 17 ആന ആ വീട്ടിലെ മനുഷ്യനുള്ളതും ഗുരു വന്ന ആന ഏറ്റവും പുറകെ നിൽക്കുന്നതും 18 ആന ഇപ്പം മുറ്റത്തുണ്ട്. മൂത്ത മകനോട് പറഞ്ഞു, മുറ്റത്ത് നിൽക്കുന്ന ആനകളുടെ എണ്ണത്തിൻ്റെ 1/3 നിനക്ക, 9/1 മറ്റ് 2 മക്കൾ കാണുന്നു. ഗുരു അവരെ ധരിപ്പിച്ചു. ഈ അനുവാദം അവർ സമ്മതിച്ചു. അപ്രകാരം അപ്പം ഇപ്പം 17, 1, 18 ആന മുറ്റത്തുണ്ട്. അതിൻ്റെ 1/3 പറയുമ്പോൾ 9 ആനയെ മൂത്ത മകനും 6 എണ്ണത്തെ രണ്ടാമത്തെ മകനും 2 എണ്ണത്തെ മൂന്നാമത്തെ മകനും ആനകളുടെ പാപ്പാന്മാരോടൊപ്പം സ്വീകരിക്കേണ്ടതായി വന്നു. നേരത്തെ ഈ അനുവാദ സമ്മതിച്ചതിനാൽ അവർ സന്തോഷത്തോടെ പോയി. അല്ലായിരുന്നെങ്കിൽ അവിടെ അടി നടന്നേന്. കാരണം മൂത്തവൻ 9 എണ്ണത്തെ കൊടുത്തു, പിന്നത്തേതിന് 9 ആനയെ കൊടുത്ത് അവന് രണ്ടാമത്തെ അവന് കിട്ടിയത് 6 എണ്ണത്തേന്, മൂന്നാമത്തേവന് 2 എണ്ണത്തിന്. അപ്പം എത്ര ആയി? 9 6 15 2 17. 9 + 6 + 2 17. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ, സർദാർജിമാർക്ക് ബുദ്ധിയുണ്ടോ? നേരത്തെ തീരുമാനം സമ്മതിച്ചവർക്ക് പിന്നെ വഴക്കിടാനും ഒക്കത്തില്ല. അവർ സന്തോഷത്തോടെ പോയി. ധനികനായ സർദാർജിക്ക് തൻ്റെ ബുദ്ധിയുള്ള ഗുരുവിനോട് സന്തോഷം തോന്നി, താല്പര്യം തോന്നി. ഗുരുവിന് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു. സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിപ്പാൻ ബുദ്ധി തന്ന ദൈവത്തെ നന്ദിയോടെ ഓർത്ത് ഗുരുവും മടങ്ങിപ്പോയി, തൻ്റെ ആനപ്പുറത്ത് മടങ്ങിപ്പോയി. ബുദ്ധിയെക്കുറിച്ച്, നല്ല ബുദ്ധിയെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്ന ചില വാക്യങ്ങൾ നിങ്ങൾക്ക് മലയാളം അറിയുകയില്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ നോക്കി നിങ്ങളത് പഠിക്കണം, കാണാതെ പഠിക്കണം. സദൃശവാക്യം 13:15, Proverbs 30:13:50. സൽബുദ്ധിയാൽ രഞ്ജന ഉണ്ടാകുന്നു. സദൃശവാക്യം 13:14, Proverbs 13:40. ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവാകുന്നു. മൂന്നാമത്തേത്, സൂക്ഷ്മ ബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു. Proverbs 13:20. ജ്ഞാനികളോട് കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. സദൃശവാക്യം 13:19 പറയുന്നു, ഇച്ഛാനിവർത്തി മനസ്സിന് മധുരമാകുന്നു. അതുകൊണ്ട് സർദാർജിക്ക് ബുദ്ധിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ ബുദ്ധിയുള്ള സർദാർജിയുടെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുക. സൽബുദ്ധിയുള്ളവരായിത്തീരുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ. ജ്ഞാനികളുടെ ഉപദേശം സ്വീകരിക്കുക. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.